ഈ വീടും ഒരു ശിവള്ളിക്കാരൻ ധൈര്യസമേതം പണിതിട്ടതാണ്. കെട്ടിക്കഴിഞ്ഞതുവരെ ഒരു കുഴപ്പവും ഉണ്ടായില്ല. കുടികൂടൽ ദിവസം കാലത്ത് വന്ന് നോക്കിയപ്പോൾ മുറികളിലെല്ലാം സർപ്പങ്ങൾ ഇഴയുന്നു. കഴുക്കോളുകളിൽ നിന്നെല്ലാം പാമ്പുകൾ പത്തിവിരിച്ച് തൂങ്ങിയാടുന്നു. അകത്ത് കയറാതെ താമസിക്കാനെത്തിയവർ കോടങ്കിരിത്തോട് കടന്ന് ഓടി. പാരമ്പര്യ വഴിക്ക് ഈ സ്വത്ത് ഗോപാലകൃഷ്ണ അഗിത്തായയുടെ കൈവശമാണ് വന്നു ചേർന്നത്. നിസ്സാര വിലയ്ക്ക് വിറ്റൊഴിക്കാൻ ഏറെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും കയ്യേൽക്കാൻ ധൈര്യമുള്ളവരാരും എന്മകജയിലുണ്ടായിരുന്നില്ല. അപ്പോഴാണ് സ്ത്രീയുടെയും പുരുഷൻ്റെയും സ്വർഗത്തിലേക്കുള്ള വരവുണ്ടായത്. അഗിത്തായയെ ചെന്ന് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. നിസ്സാര വിലയ്ക്കാണ് കച്ചവടം നടന്നത്. അഗിത്തായ ചതിയനായിരുന്നില്ല, സ്ത്രീ ഓർത്തു. മനുഷ്യർ കയറാൻ പേടിക്കുന്ന മലയാണെന്നും കാട് നിറയെ പാമ്പുണ്ടെന്നും തുറന്നു പറഞ്ഞിരുന്നു. സ്വാമി, മനുഷ്യരൊന്നും വന്ന് ശല്യപ്പെടുത്താത്തൊരു സ്ഥലം തന്നെയാണ് തങ്ങൾ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സ്ത്രീ പെട്ടെന്ന് കച്ചവടം ഉറപ്പിക്കുകയായിരുന്നു. അന്ന് ശിവള്ളിക്കാരോടുണ്ടായ കോപശാപങ്ങളാണ് ഇന്ന് സ്വർഗത്തിൽ കഷ്ടപ്പാടുകളുണ്ടാക്കുന്നത്. പഞ്ചി പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതായിരുന്നു: സ്വർഗത്തിലെ പല വീടുകളിലും കുറേ രോഗികളുണ്ട്, കുഞ്ഞുങ്ങളാണ് കൂടുതലും. അപ്പൂപ്പനായ കൊകുവിൽ നിന്നും അപ്പനായ കുക്കുവിൽ നിന്നും പഞ്ചി പഠിച്ചെറിഞ്ഞ നാട്ടുമരുന്നുകൾ ഒന്നും ഫലിക്കുന്നില്ല. ജഡധാരി ഭൂതത്തിൻ്റെ കോപം ശമിക്കാതെ ഈ നാട് ഒരിക്കലും രക്ഷപ്പെടില്ല. വെളിച്ചം നന്നേ കുറഞ്ഞിരുന്നു. പഞ്ചി വടികുത്തി എഴുന്നേറ്റപ്പോൾ സ്ത്രീ പറഞ്ഞു: വൈദ്യരെ ഒരു പ്രാവശ്യം കൂടി. പഞ്ചി തിരിഞ്ഞു നിന്നു. ഞാൻ കുറച്ച് പജിമർന്ന് നാളെ കൊണ്ടുവരാം, പുണ്ണിന് പെരട്ടി നോക്ക്. നടക്കുമ്പോൾ ആരോടുന്നില്ലാതെ പഞ്ചി കൂട്ടിച്ചേർത്തു: ആയുസോ ദേവറിൻ്റെ കൈക്കുണ്ട്. പഞ്ചി താഴോട്ടിറങ്ങി കാഴ്ചയിൽ നിന്നും മറഞ്ഞു. പഞ്ചി ഇറങ്ങിപ്പോയ വഴിയിൽ നിന്നും കഷായം പോലെ കറുത്ത ഇരട്ട് മുകളിലേക്ക് പൊങ്ങി വന്ന് എങ്ങും വ്യാപിക്കാൻ തുടങ്ങി. ഉറക്കത്തിലാണ്ട കുഞ്ഞിനരികിൽ ചിന്തകളറ്റ് അനക്കമറ്റ് സ്ത്രീ ഒരു ശിലാപ്രതിമ പോലെ കുന്തിച്ചിരുന്നു. സ്വാസ്ഥ്യം കെട്ട് പുരുഷൻ മുറ്റത്ത് അങ്ങുമിങ്ങും നടന്നു. അസ്വാസ്ഥ്യം കഠിനമാകുന്നതനുസരിച്ച് അയാളുടെ നടത്തത്തിൻ്റെ വേഗം കൂടി. കാലത്ത് മനസ്സിനെ ഉപേക്ഷിച്ച പകയും കറുപ്പും വെറുപ്പും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. പെട്ടെന്ന് അയാൾ നിന്നു. മനസ്സിൻ്റെ കലക്കം പുറത്തു കാട്ടാതെ അങ്ങേയറ്റം സംയമനം പാലിച്ചു പറഞ്ഞു: നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, കേട്ടില്ലേ? 7 വയസ്സ്, 7 ആയിട്ടും എണീറ്റ് നടക്കാത്ത ഈ കുഞ്ഞ് എപ്പോഴാണ് ഇനി എഴുന്നേറ്റ് നടക്കുക? ഇനിയുള്ള കാലം മുഴുവൻ നീ ഇതിനെ ഏറ്റി നടക്കുമോ? വാനപ്രസ്ഥന്മാരെ പോലെ കാട്ടിൽ കഴിയുന്ന നമുക്ക് ഈ കുരിശ് ഒട്ടും ചേരുകയില്ല. നാളെ തന്നെ ഏതെങ്കിലും അനാഥാലയത്തിൽ നീ ഇതിനെ ഉപേക്ഷിക്കണം. മറ്റൊരു വഴിയും ഞാൻ കാണുന്നില്ല. സ്ത്രീ അത്ഭുതത്തോടെ മുഖം പൊന്തിച്ചു. വീണ്ടും നടക്കാൻ തുടങ്ങിയ പുരുഷൻ തിരിച്ച് അരികിലെത്തുന്നതുവരെ കാത്ത് അവൾ പതുക്കെ പറഞ്ഞു: ഈ കുഞ്ഞ് എൻ്റെ വിധിയാണ്. ജീവനുള്ള കുഞ്ഞിനെ എവിടെയെങ്കിലും വലിച്ചെറിയാൻ എനിക്കാവില്ല. പുരുഷൻ ഉറക്കെ കയർത്തു: എന്നേക്കാൾ വലുതാണോ നിനക്ക് ഈ കുഞ്ഞ്? അപ്പനമ്മമാർക്ക് വേണ്ടാത്തതിന് നിനക്കെന്തിന്? ഉപേക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ഇതിനെയും പിടിച്ച് നീ എവിടെയെങ്കിലും പോ. എൻ്റെ സ്വസ്ഥത തകർക്കുന്നതെന്തിന്? സ്ത്രീ കോപാകുലയായി എഴുന്നേറ്റു: ആ, ഞാൻ എന്തിനു പോകണം? ഈ വീട് എൻ്റെ സമ്പാദ്യമാണ്. നിനക്ക് സ്വസ്ഥത വേണമെങ്കിൽ നീ പോ. പുരുഷന് നിയന്ത്രിക്കാനായില്ല. കൈ ഉയർത്തി അലറിക്കൊണ്ട് അവളുടെ നേർക്ക് ചാടി വന്നു. നീ എന്നോട് കണക്ക് പറയുന്നോടി കൂത്തിച്ചി? നീ ആലോചിക്കി, ഞാൻ എന്തിനെല്ലാം കണക്ക് പറയേണ്ടി വരും? സ്ത്രീ നെഞ്ചു വിരിച്ചു നിന്ന് ഒട്ടും പതർച്ചയില്ലാതെ കൂറ്റെടുത്തു. എന്താ അടിക്കാത്തത്? കൂത്തിച്ചി, വേശ്യ അല്ലേ? നീ തന്നെ പറയണം. അതെ, ഒരു കാലത്ത് ഞാൻ അങ്ങനെ ജീവിച്ചു. അന്നുണ്ടായ ഇത്തിരി സ്വർണം കൊണ്ടാണ് ഈ വസ്തു വാങ്ങിച്ചത്. അത് മറന്നു. പിന്നെ ഞാൻ എന്തിനിറങ്ങിപ്പോകണം? നിനക്ക് സ്വസ്ഥത വേണമെങ്കിൽ മുകളിലെ ഏതെങ്കിലും കാവിൽ ചെന്ന് തപസ്സിരിക്കി. ഒരു പിഞ്ചു കുഞ്ഞിനെ സഹിക്കാൻ കഴിയാത്ത നിനക്ക് എവിടെ പോയാലും സ്വസ്ഥത കിട്ടില്ല. ജീവനുള്ളിടത്തോളം ഈ കുഞ്ഞിനെ ഞാൻ പോറ്റും. അതിന് നിന്റെ അനുവാദമൊന്നും എനിക്കാവശ്യമില്ല. പുരുഷനാകെ തരിച്ചുപോയി. അവളുടെ വാക്കുകൾ കൂർത്ത അസ്ത്രങ്ങൾ പോലെ ഉള്ളിലാകെ തറച്ച് ചോര കിനിയുന്നത് അയാൾ അനുഭവിച്ചു. ചില പിണക്കങ്ങൾ ഉണ്ടായതല്ലാതെ ഇത്ര മൂർച്ചയുള്ളൊരു കലഹം മുമ്പ് സംഭവിച്ചിരുന്നില്ല. കുഞ്ഞിനെ ഉപേക്ഷിക്കുകയില്ലെന്ന് അത്ര ഉറപ്പിച്ചിട്ടാണ് അവൾ പറഞ്ഞത്. പുരുഷൻ വിചാരിച്ചു ഇനി വേറെ വഴിയൊന്നുമില്ല. ഒന്നും മിണ്ടാതെ പുരുഷൻ വരാന്തയിലേക്ക് കയറി. ജനൽപ്പടിയിൽ നിന്നും മടക്കത്തിയെടുത്ത് അരയിൽ ചെരുതി ഒറ്റത്തേക്കിറങ്ങി. സ്ത്രീയുടെ നേർക്ക് അയാൾ നോക്കിയതേയില്ല. കുഞ്ഞിനെ എടുത്ത് വരാന്തയിലേക്ക് കയറാൻ തുടങ്ങിയ സ്ത്രീയും അയാളെ കണ്ടതായി ഭാവിച്ചില്ല. തിരിഞ്ഞു നോക്കാതെ പുരുഷൻ മുറ്റം കടന്നു. അയാൾ ഏത് വഴിക്കാണെന്ന് ശ്രദ്ധിക്കാതെ കുഞ്ഞിനെയും കൊണ്ട് സ്ത്രീ മുറിക്കകത്ത് കയറി വാതിൽ കൊട്ടിയടച്ചു. തനിക്കൊപ്പം ഉയരം വെച്ച താൻ നട്ടുവളർത്തിയ ആര്യവേപ്പുകൾക്കിടയിലൂടെ ഇരുട്ടിൽ അലിഞ്ഞു തുടങ്ങിയ കാട്ടുമരങ്ങൾക്കിടയിലൂടെ മുട്ടോളം കരിയിലുകളിലൂടെ നടന്ന് പുരുഷൻ കാട്ടിൽ മറഞ്ഞു.